എന്തെങ്കിലും ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് വാദപ്രതിവാദം നടത്തുന്നതിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പ്രശ്നം ആ പ്രവൃത്തി മൂലം ഒരു ബലഹീന സഹോദരൻ ഉണ്ടാകുന്ന ചിന്തയാണ് ബലഹീന സഹോദരന്റെ മേൽ വരുത്തുന്ന പ്രത്യാഘാതം.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
വിവാഹത്തെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് പൗലോസ് മറുപടി പറഞ്ഞത് ഏഴാം അധ്യായത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞു. അടുത്തതായി വിഗ്രഹാർപ്പിതങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചായി ചർച്ച. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കൊരിന്തു പട്ടണത്തെക്കുറിച്ചും അവിടെ മാംസം ലഭിച്ചിരുന്ന വിധത്തെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി. അവരുടെ ദൈവങ്ങൾക്ക് അർപ്പിച്ച മാംസമാണ് പലപ്പോഴും വിൽപ്പനയ്ക്ക് വന്നിരുന്നത്. ഇത് വാങ്ങാമോ ഭക്ഷിക്കാമോ എന്നതായിരുന്നു സംശയം. ഇതിന് അവരുടെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നത് നാം കാണുവാൻ പോകുകയാണ്. ഏതായാലും നല്ല ഒരു മുഖവരയോടെ പൌലോസ് തന്റെ ചർച്ച ആരംഭിക്കുകയാണ്. അവൻ പറഞ്ഞു, സ്നേഹമില്ലാത്ത അറിവ് മറ്റുള്ളവർക്ക് മുഷിച്ചിൽ മാത്രമേ ഉണ്ടാക്കൂ എന്ന്. അറിവുണ്ടെന്നുള്ള ഭാവം നിഗളമാണ്, നാം സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരായിരിക്കണം. പൌലോസിന്റെ മുഖവരയാണ് എട്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വരെ നാം പഠിച്ചത്. ഇനിയും വിഷയത്തിലേക്ക് കടക്കാം. നാലാം വാക്യം, വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെക്കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരുമുണ്ട് എന്ന് പറയുന്നുവല്ലോ. താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് വന്നതിനുശേഷം ദൈവവചനം താങ്കൾക്ക് ലഭിച്ചതിനുശേഷം താങ്കൾക്കറിയാം ഈ പറഞ്ഞതായ രൂപങ്ങൾ ഏതുമില്ല എന്ന്. വിഗ്രഹത്തെക്കുറിച്ച് പൌലോസ് അപ്രകാരമാണ് സംസാരിച്ചത്, അവ ഏതുമില്ല, ഏക ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ പറയുന്നത് ഈ പറയുന്ന ദൈവങ്ങൾക്ക് അർപ്പിച്ചതെന്ന് പറഞ്ഞിരിക്കുന്ന മാംസത്തിന് വാസ്തവത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിൽ ഈ പറയുന്ന ദൈവം ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യുവാൻ അതിന് കഴിയുകയുമില്ല, അത് അശുദ്ധമായിട്ടില്ല. ഉള്ളത് പറഞ്ഞാൽ അതാണ് കൊള്ളാകുന്ന ഇറച്ചി. അതുകൊണ്ട് ശരിയായ അറിവുള്ള വിശ്വാസിക്ക് അവിടെ പോയി ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്ന് ഒരു പ്രശ്നവുമില്ലാതെ ഒരു മനസാക്ഷിക്കുത്തലുമില്ലാതെ തിന്ന് ആസ്വദിക്കാമായിരുന്നു. അഞ്ചും ആറും വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ഇവിടെ പൌലോസ് പറയുന്നത് ഈ പറയുന്ന ദൈവത്തെ ആരാധിച്ചു വന്നവർ അവരുടെ ആരാധനാമൂർത്തികളെ ദേവന്മാർ എന്ന് വിളിച്ചു വരുന്നു. അവ ദേവന്മാരല്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ നടന്നിരുന്ന ബലികൾ ഒന്നുമില്ലായിരുന്നു. മാംസം വിഗ്രഹങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നു, അവിടെ അത് അല്പസമയം വെക്കുന്നു, എന്നിട്ടത് ഇറച്ചി കടകളിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നു. അത് ആ മാംസത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. ഈ പറയുന്നതായിട്ടുള്ള രൂപങ്ങൾ ഏതുമില്ല. അറിവുള്ള ഒരു വിശ്വാസിക്ക് അത് മനസ്സിലാകും. അവനറിയാം ഏകദൈവമേ ഉള്ളൂ എന്ന്, പിതാവായ ഏകദൈവവും യേശുക്രിസ്തു എന്ന ഏക കർത്താവും അവൻ സകലത്തെയും ഉണ്ടാക്കി, സകലവും അവനുള്ളതുമാകുന്നു. ഏഴാം വാക്യം, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്ന് വരെ വിഗ്രഹപരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായിത്തീരുന്നു. ബലഹീന മനസാക്ഷിയുള്ളവർ, ക്രിസ്തുവിൽ ശിശുക്കളായവർ, ജഡീക വിശ്വാസികൾ, അവരാണ് വിഗ്രഹാർപ്പിതമായ മാംസത്താൽ പ്രശ്നത്തിലിപ്പോൾ ആയിരിക്കുന്നത്. അവർക്കറിവില്ല, അവരുടെ മനസാക്ഷി അവരെ കുത്തുന്നു. അതുകൊണ്ട് മാംസം തിന്നുന്നതിൽ സ്വാതന്ത്ര്യം തോന്നിയതായ മറ്റുള്ളവരെ അവർ വിമർശിച്ചു. നാം ഇന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും കാണുന്നുണ്ടല്ലേ. അനേകർക്കും ഇതിനു മാത്രമേ സമയമുള്ളതാനും. വേർപെട്ട വിശ്വാസികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വലിയ പങ്ക് നമ്മുടെ ഇടയിലുണ്ടല്ലോ. അവർ ചിന്തിക്കുന്നത് തങ്ങൾ വളരെയേറെ ആത്മീയരാകുന്നു എന്നത്ര. എന്നാൽ വാസ്തവത്തിൽ അവർ വെളിപ്പെടുത്തുന്നത് തങ്ങൾക്ക് അറിവില്ല എന്നത്ര. അവർ ആത്മീയമായി ശിശുക്കളാണ്, ജഡീകരാണ്. നിങ്ങൾക്കിത് ചെയ്യുവാൻ സാധ്യമല്ല, അത് ചെയ്യുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് ഈ കൂട്ടർ. ക്രൈസ്തവ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന വിശ്വാസികളെ കണ്ട് അസ്വസ്ഥരാകുന്നത് ഇവരാണ്. ആയിരം കൂട്ടം നിയമങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. അത് ലംഘിക്കുന്നവരെല്ലാം അശുദ്ധരാണ് എന്ന ചിന്ത, ഇത് വളരെ സങ്കുചിതമായൊരവസ്ഥയാണ്. കൊരിന്തിലെ വിശ്വാസികളെ പോലെയാണ് അവർ. വിഗ്രഹത്തിന് അർപ്പിച്ച മാംസം വിളമ്പിയപ്പോൾ അവർ ആകെ പിണങ്ങി. എന്നിട്ട് പറയുന്നത്, ഇല്ലില്ല, ഞങ്ങൾ വേർപെട്ടവരാണ്, ആ മാംസം ഞങ്ങൾ കൈകൊണ്ട് തൊടുക പോലുമില്ല. അപ്രകാരത്തിലുള്ള വേർപെടൽ ആത്മീയം കൊണ്ടല്ല, പിന്നെയോ അറിവില്ലായ്മ കൊണ്ടാണ്. ഇവിടെ അറിവെന്ന് പറയുന്നത് നാലാം വാക്യത്തിൽ കാണുന്ന അറിവാണ്, മനസാക്ഷിക്ക് കോട്ടം തട്ടാതെ വിഗ്രഹാർപ്പിതം തിന്നാമെന്നുള്ള അറിവ്. ഇവിടെ മനസാക്ഷി മലിനമാകുന്നത് ഭക്ഷണത്തിന്റെ മാലിന്യം കൊണ്ടല്ല, പിന്നെയോ ചെയ്യുന്നത് തെറ്റാകുന്നു എന്ന മനസാക്ഷി കുറ്റപ്പെടുത്തുന്നത് കൊണ്ടത്രേ. തെറ്റല്ലാത്ത പല കാര്യങ്ങളും തെറ്റെന്ന് ചിന്തിച്ച് അസ്വസ്ഥരായി കഴിയുന്ന അനേകം വിശ്വാസികളുണ്ട്. മറക്കരുത്, മലിനപ്പെട്ട മനസാക്ഷി ദൈവത്തോടുള്ള സംസർഗത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നു. മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തേണ്ടത് ഒരാവശ്യമാണ്. സാൻമാർഗികമായി ഒന്നും പറയാനില്ലാത്ത കാര്യങ്ങൾക്ക് സാൻമാർഗിക വില കൽപ്പിക്കുന്നതിലാണ് ബലഹീനത അടങ്ങിയിരിക്കുന്നത്. തുടർന്ന് പൗലോസ് വലിയൊരു പ്രമാണം പറയുകയാണ്, എട്ടാം വാക്യം. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. ആഹാരത്തിന് നമുക്ക് ദൈവത്തോടുള്ള ബന്ധവുമായി ഒന്നും ചെയ്യാനായില്ല എന്ന് മറക്കരുത്. ഈ വിഷയത്തിൽ ശിമോൻ പത്രോസിന് പ്രശ്നമുണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കുമല്ലോ. മോശയ്ക്ക് ന്യായപ്രമാണം അനുസരിച്ച് ചില ആഹാര സാധനങ്ങൾ അശുദ്ധമാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്നവനാണല്ലോ പത്രോസ്. തന്റെ ദർശനത്തിൽ സ്വർഗ്ഗത്തിൽ നിന്നും ഒരു തുപ്പട്ടി ഇറങ്ങി വരികയും എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് കർത്താവ് പത്രോസിനോട് പറയുകയും ചെയ്തപ്പോൾ അവൻ എതിർത്തു. അവൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, പത്താം അധ്യായത്തിന്റെ പതിനാലാം വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 10:14. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവെ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. പത്രോസ് അവനെ കർത്താവെ എന്ന് വിളിക്കുന്ന സമയം തന്നെ അവനെ അനുസരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. എന്നാൽ പിന്നെ വിളിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. ഉടനെ കർത്താവ് പറഞ്ഞത്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ശുദ്ധവും അശുദ്ധവും എന്നുള്ള വിധത്തിൽ ഇനിമേൽ മൃഗങ്ങളെ ദൈവം വേർതിരിക്കുന്നില്ല എന്നത്രേ. അത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിഷ്ടമുള്ള ഏത് മൃഗത്തെയും നമുക്ക് തിന്നാവുന്നതാണ്. ചില സ്ഥലങ്ങളിൽ പാമ്പിനെ തിന്നുമല്ലോ, അവർക്കത് ഏറ്റവും രുചികരമായ ആഹാരമാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ പാമ്പുകറിയോ പാമ്പ് റോസ്റ്റോ ഉണ്ടെങ്കിൽ എനിക്കത് വിളമ്പരുതേ. അതിലെന്തെങ്കിലും ആത്മീയ പ്രശ്നമുള്ളതുകൊണ്ടൊന്നുമല്ല, പിന്നെയോ എന്റെ വയറിന്റെ ബലഹീനത കൊണ്ടാകട്ടോ. വളരെ ഉന്നതമായ ഒരു പ്രമാണമാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, ആ വിധത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സൌകര്യം പോലെ ചെയ്യാവുന്നതാണ്. ഇതത്ര ഒരു വിശ്വാസിക്കുള്ള സ്വാതന്ത്ര്യം. തിന്നാഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാതെ ഒഴിഞ്ഞിരുന്നാൽ നഷ്ടമൊന്നുമില്ല, തിന്നുന്നതുകൊണ്ട് വിശേഷാൽ നേട്ടവുമില്ല. കുറേയധികം പേർ തിന്നാതിരിക്കാമെങ്കിൽ ആ സാധനങ്ങൾ ഭക്ഷിക്കുന്നവർക്ക് അത് അല്പം വില കുറച്ച് കിട്ടും, അത്രമാത്രം. നോമ്പിന്റെ സമയമാകുമ്പോൾ ഇറച്ചിയും മീനും ഒക്കെ വില കുറച്ച് കിട്ടുന്നത് പോലെ, അത്രമാത്രം. 9 എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിക്കാൻ നോക്കുവിൻ. മാംസം ഭക്ഷിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലാണ് ഇവിടുത്തെ പ്രധാന വിഷയം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാംസം ഭക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, എന്നാൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള നിങ്ങളുടെ കരുതലോ? നിങ്ങൾക്ക് അറിവുണ്ട്, എന്നാൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ കാര്യമോ? ബലഹീനനായ സഹോദരനോട് താങ്കൾക്ക് സ്നേഹമുണ്ടോ? ഇത് അവനെ എങ്ങനെ ബാധിക്കുമെന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു കാര്യം അതിൽ തന്നെ നിർദോഷമാണെന്ന് വന്നാലും അത് ചെയ്യുന്നതിനാൽ മറ്റൊരുത്തന് പ്രയാസം നേരിട്ടു എന്ന് വന്നേക്കാം. സുശക്തമായ ഒരു വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്നത് സ്നേഹമാണ്. 10 വാക്യത്തിൽ നാം വായിക്കുന്നു, അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലല്ലോ. ക്രിസ്തീയ ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങളിൽ പലരും പലതും ചെയ്യാതിരിക്കുന്നത് മറ്റുള്ളവരെ വ്രണപ്പെടുത്തും എന്നതിനാലാണ്. പലതും ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബലഹീനനായ സഹോദരനെ മുറിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറ്റപ്പെടുത്തുന്ന ഒരു മനസാക്ഷിയുമായി അവൻ ജീവിക്കുവാൻ ഞാൻ കാരണമാകരുത്. അവനെ വളരുവാൻ ഞാൻ സഹായിക്കേണ്ടതുണ്ട്. 11 വാക്യം നാം കാണുന്ന, ആർക്കുവേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചുപോകുന്നു. ഇതാ നോക്കൂ, നാം വ്യത്യസ്തമായ ഒരു പ്രമാണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രവർത്തനം ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പിന്നെയോ എന്റെ ബലഹീന സഹോദരങ്ങളുടെ മേൽ എന്റെ അയൽക്കാരുടെ മേൽ അത് വരുത്തുവാൻ പോകുന്ന പ്രത്യാഘാതമാണ് പ്രശ്നം. ഓർക്കുക, ഈ അറിവ് എന്നുള്ളത് വളരെ അപകടകരമായൊരു കാര്യമാണ്. അറിവ്, സ്വാതന്ത്ര്യം, ഇവ രണ്ടുമാണ് ബലവാൻ വിഗ്രഹാർപ്പിതം തിന്നുവാൻ ഇടയാക്കുന്നത്. എന്നാൽ അറിവിനെയും സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കേണ്ടത് സ്നേഹമാണ്, അത് വിട്ടുകളയരുത്. 12 വാക്യത്തിൽ ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ഒരു വിശ്വാസി ക്രിസ്തുവിൽ നിന്നും അകന്നു പോകുവാൻ നാം മുഖാന്തരമാകുമ്പോൾ വാസ്തവത്തിൽ നാം ക്രിസ്തുവിനെ തന്നെയാണ് വ്രണപ്പെടുത്തുന്നത്. സഹോദരന്മാരെ ദണ്ഡിപ്പിക്കുന്നത് ക്രിസ്തുവിനെ ദണ്ഡിപ്പിക്കുന്നതിന് തുല്യമാണ്. ആകയാൽ ആഹാരം എന്റെ സഹോദരൻ ഇടർച്ചയായിത്തീരും എങ്കിൽ എന്റെ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. 13 വാക്യമാണ് ഞാൻ വായിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം ഇതത്രേ. ഈ വാക്യത്തിൽ പൌലോസ് പറഞ്ഞിരിക്കുന്നത് ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യമാണ്. അവൻ പറയുന്നു, എന്റെ സഹോദരൻ, മറ്റുള്ള ദൈവമക്കൾ എന്റെ സഹോദരൻ എന്ന് കാണുവാൻ സാധിക്കാത്തിടത്തോളം അറിവിനാൽ ചീർത്തിരിക്കുന്നവർ മാത്രമായിരിക്കും നാം. 10 അധ്യായത്തിൽ ഇതേ പ്രമാണത്തെക്കുറിച്ച് തന്നെ പൌലോസ് വീണ്ടും സംസാരിക്കുന്നതായിരിക്കും. 10:23 നാം വായിക്കുന്നത്, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് വാദപ്രതിവാദം നടത്തുന്നതിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പ്രശ്നം ആ പ്രവൃത്തി മൂലം ഒരു ബലഹീന സഹോദരൻ ഉണ്ടാകുന്ന ചിന്തയാണ്, ബലഹീന സഹോദരന്റെ മേൽ വരുത്തുന്ന പ്രത്യാഘാതം. അത് അറിവിന്റെ ഒരു പ്രശ്നമല്ല, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ സ്വാതന്ത്ര്യം നിയമം കൊണ്ട് തറയ്ക്കപ്പെട്ടിട്ടില്ല. പെരുമാറ്റത്തിന്റെ നിയമത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയല്ല ഒരു ദൈവപൈതൽ. അവന്റെ സ്വാതന്ത്ര്യം സ്നേഹത്താൽ പൊതിയപ്പെട്ടതാണ്. ദൈവപൈതലിന്റെ ഉത്തേജനം സഹോദരനെ ബുദ്ധിമുട്ടിക്കുന്നതാകരുത്. പിന്നെയോ, സഹോദരനൊരു അനുഗ്രഹമായിരിക്കേണ്ടതാണ്. അങ്ങനെയാണ് ക്രിസ്തീയ പെരുമാറ്റത്തെ തീരുമാനിക്കേണ്ടത്. അതായിരിക്കണം ക്രിസ്തീയ പെരുമാറ്റങ്ങളുടെ പ്രചോദനം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് തികച്ചും ശരിയായിട്ടുള്ളതാണെന്ന് എന്റെ അറിവിന് എന്നോട് പറയുവാൻ കഴിയും. എന്നാൽ എന്റെ സഹോദരനോടുള്ള എന്റെ സ്നേഹം ആ പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും എന്നെ മാറ്റി നിർത്തും എന്നോർക്കണം. തുടർന്ന് ഈ ക്രൈസ്തവ സ്വാതന്ത്ര്യം വേറൊരു രംഗത്ത് പൌലോസ് പറയുകയാണ്. തന്റെ സ്വന്തം അവകാശമായ അപ്പോസ്തലത്വത്തെക്കുറിച്ചാണ് പൌലോസ് ചർച്ച ചെയ്യുന്നത്, തന്റെ ഔദ്യോഗികമായ അവകാശം. അതിനുശേഷം സഭ തന്റെ ആവശ്യങ്ങളിൽ കൈത്താങ്ങുവാൻ തക്കവണ്ണം തനിക്കുള്ള അവകാശത്തെക്കുറിച്ച് പൌലോസ് പറയുന്നുണ്ട്. സുവിശേഷകൻ എന്ന നിലയിൽ തന്നെയും തന്റെ ആവശ്യങ്ങളെയും കുറിച്ച് കരുതേണ്ടത് സഭയാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ ഉദാഹരിക്കുവാൻ പൌലോസ് ഈ വ്യക്തിപരമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. പൌലോസ് ഒന്നാമതായി ഒരു അപ്പോസ്തോലൻ എന്ന തന്റെ ഔദ്യോഗിക പദവിയെക്കുറിച്ച് പറയുന്നു. ഈ പദവിയെ അനേകം സ്ഥലങ്ങളിൽ ചോദ്യം ചെയ്തു എന്നതിനാൽ അതേക്കുറിച്ച് ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ പൌലോസ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. 9 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തോലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അല്ലയോ, ഞാൻ അപ്പോസ്തോലനല്ലയോ. അതെ പൌലോസേ, അങ്ങ് ഒരു അപ്പോസ്തോലൻ തന്നെയാണ്. അതാണ് അവിടുത്തെ ഉത്തരം. നിശ്ചയമായും ഇവിടെ അങ്ങനെയാണ് പറയേണ്ടത്. അതെ എന്നുള്ള മറുപടി മാത്രം ലഭിക്കുന്ന വിധത്തിലാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ സ്വതന്ത്രനല്ലയോ, ഉത്തരം അതെ പൌലോസേ, അങ്ങ് സ്വതന്ത്രൻ തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, ഒരു അപ്പോസ്തോലന്റെ യോഗ്യതകളിൽ ഒന്ന് അവൻ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടവനാകുന്നു എന്നതത്രേ. ആ യോഗ്യതയും പൌലോസിനുണ്ടായിരുന്നു. പിന്നെ പറയുന്ന, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ, അവന്റെ അപ്പോസ്തോലത്വത്തിന്റെ തെളിവാണ് കൊരിന്ത്യയിലെ വിശ്വാസികൾ. മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തോലൻ അല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു, കർത്താവിൽ എന്റെ അപ്പോസ്തോലത്വത്തിന്റെ മുദ്ര നിങ്ങളല്ലോ. 2 വാക്യമാണ് ഞാൻ വായിച്ചത്, മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തോലൻ അല്ലെന്ന് വരികിൽ എന്നാൽ മറ്റുള്ളവർക്ക് അവനൊരു അപ്പോസ്തോലനായിരുന്നു. ഇവിടെ ഒരു വ്യവസ്ഥയാണ് പറയുന്നത്, എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു, കർത്താവിൽ എന്റെ അപ്പോസ്തോലത്വത്തിന്റെ മുദ്ര നിങ്ങളല്ലോ. കൊരിന്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം പൌലോസിന് തന്റെ അപ്പോസ്തോലത്വത്തെ തെളിയിക്കത്തക്കവണ്ണം സംസാരിക്കേണ്ടതില്ല. അവിടെയുള്ള വിശ്വാസികൾക്ക് അത് തെളിവായിരുന്നു. അവരുടെ അടുക്കൽ സുവിശേഷം അറിയിക്കുവാൻ ദൈവം അയച്ചത് ഒരു സാധാരണക്കാരനെയല്ല, ഒരു അപ്പോസ്തോലനെയാണ്. ഇനിയും അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു, 3 വാക്യം, എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ. പൌലോസ് കോടതിയിൽ നിൽക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. തന്റെ അപ്പോസ്തോലത്വം തെളിയിക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ തന്റെ ഭാഗം വാദിക്കുന്നതുപോലെ തന്നെ പരിശോധിക്കുവാൻ വരുന്നവരോട് പൌലോസ് തന്റെ പ്രതിവാദം പറയുന്നു. എന്താണ് അവന്റെ പ്രതിവാദം? തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു അപ്പോസ്തോലൻ എന്ന നിലയിൽ പൌലോസിന് തിന്നുവാനും കുടിക്കുവാനുമുള്ള ഒരു അധികാരമുണ്ട്. ഒരു അപ്പോസ്തലനായി അവന് ആ സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും ആ സ്വാതന്ത്ര്യത്തെ പലരും നിയന്ത്രിക്കുകയും വെട്ടിക്കുറയ്ക്കുകയും ഒക്കെ ചെയ്യുവാൻ ശ്രമിച്ചു. അവൻ വളരെ ധൈര്യത്തോടെ പ്രസ്താവിച്ചത് 8:13 വാക്യത്തിൽ നാം വായിക്കുന്നു. ആകയാൽ ആഹാരം എന്റെ സഹോദരന് ഇടർച്ചയായിത്തീരുമെങ്കിൽ, എന്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. മാംസം കഴിക്കുവാനുള്ള എല്ലാ അവകാശവും അവനുണ്ടായിരുന്നു. എന്നാൽ അവനത് ഭക്ഷിക്കുവാൻ പോകുന്നില്ല. ഈ പറഞ്ഞത് ഇച്ഛാശക്തിയുടെ ഒരു പ്രവർത്തനമായി വരുന്നു ഇല്ലേ? ഒരു കാര്യം ചെയ്യുവാൻ കഴിയുന്നത് ഇച്ഛാശക്തി കൊണ്ടാകുന്നു. എന്നാൽ അത് ചെയ്യാതിരിക്കുവാൻ തീരുമാനിക്കുന്നതും ഇച്ഛാശക്തി കൊണ്ടത്രേ. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് കൂടിയ ഒരു സ്വാതന്ത്ര്യമാകുന്നു. ഒരുപക്ഷെ നമുക്കറിയാവുന്നതിൽ ഏറ്റവും ഉന്നതമായ സ്വാതന്ത്ര്യം. ഒരു കാര്യം ചെയ്യുവാൻ താങ്കൾക്ക് സാധ്യമല്ല എങ്കിൽ താങ്കൾ അത് ചെയ്യുന്നില്ല. അതിൽ ഇച്ഛാശക്തിയുടെ പ്രവർത്തനമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യുവാൻ താങ്കൾക്ക് സാധിക്കുമെന്നിരിക്കെ അത് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് താങ്കളുടെ ഇച്ഛാശക്തിയുടെ ഒരു വെളിപ്പാടാണ്. 5 ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഭാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? കർത്താവിന്റെ സഹോദരന്മാരും എന്ന് പറഞ്ഞിരിക്കുന്നത് മറിയത്തിന്റെയും യോസഫിന്റെയും മക്കൾ തന്നെ എന്നാണ് വ്യക്തമാകുന്നത്. യേശുവിന്റെ അർദ്ധ സഹോദരന്മാർ. പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിധം നോക്കിയാലും അതാണ് ശരിയെന്ന് ബോധ്യപ്പെടും. ഇവർ മറിയയുടെ സഹോദരിയുടെ മക്കളെന്നും യോസഫിന്റെ മറ്റൊരു വിവാഹത്തിലെ മക്കളെന്നും ആദിമകാലങ്ങളിൽ അഭിപ്രായമുണ്ടായിരുന്നു. യേശുവിന്റെ അർദ്ധ സഹോദരന്മാരായിരുന്ന യാക്കോബും യൂദയുമൊക്കെ വിവാഹിതരായിരുന്നു എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. പത്രോസ് വിവാഹിതനായിരുന്നല്ലോ. അവർ പ്രസംഗ പര്യടനത്തിനായി പോയിരുന്നപ്പോൾ തങ്ങളുടെ ഭാര്യമാരെ തങ്ങളോടൊപ്പം കൊണ്ടുപോയിരുന്നു. പൗലോസ് പറയുന്നു തനിക്ക് അതേ സ്വാതന്ത്ര്യമുണ്ട് പോലും. എന്നാൽ ഒരു ഭാര്യയെ സ്വീകരിച്ച് കൂടെ കൊണ്ടുപോകാതിരിക്കുവാനാണ് താൻ തീരുമാനിക്കുന്നത്. കാരണം തന്റെ ശുശ്രൂഷയെ അത് പരിമിതിപ്പെടുത്തും. പല തടസ്സങ്ങൾ ഉണ്ടാകാം. ഒരു സുവിശേഷകൻ തന്റെ ഭാര്യയെ കൂടെ കൊണ്ടു നടന്നാലും പ്രശ്നം, കൊണ്ടു നടന്നില്ലെങ്കിലും പ്രശ്നം. കൊണ്ടുപോയില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും എന്താ കൊണ്ടുവരാഞ്ഞതെന്നല്ലേ? അഥവാ ഒരിടത്തെങ്ങാനും കൊണ്ടുവന്നാൽ ചോദിക്കും എല്ലായിടത്തും ഇതുപോലെ കൊണ്ടുപോകുമോ എന്ന്. താങ്കൾ ചെയ്യുന്നതിനപ്പുറമായി ശുശ്രൂഷയിൽ താങ്കൾ ചോദ്യം ചെയ്യപ്പെടും സുഹൃത്തെ, മറക്കരുത്. പൗലോസ് ഈ പറഞ്ഞ വിധത്തിലുള്ള കാര്യം അഭിമുഖീകരിച്ചു. ഒരു ഭാര്യയെ തന്നോടൊപ്പം കൊണ്ടു നടക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ അവിവാഹിതനായിരിക്കുന്നതാണ് പൗലോസ് തെരഞ്ഞെടുത്തത്. അത് ആവശ്യമായിരുന്നതാനും. കാരണം അവന്റെ പ്രവർത്തനം അത്രയ്ക്ക് പ്രയാസമേറിയതായിരുന്നല്ലോ. അവൻ ചെന്നിടത്തൊക്കെ ആദ്യമായി സുവിശേഷവും കൊണ്ട് ചെന്നത് താനാണല്ലോ. എത്ര ത്യാഗപൂർണമായ ഒരു ജീവിതം. 6 അല്ല, വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ഭരണബാസനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? പൗലോസ് ഇവിടെ പറയുന്നത് താനും ഭരണബാസും മനസ്സ് വെച്ചാൽ ഒരു പണിയും ചെയ്യാതെ തങ്ങൾക്കും വീട്ടിലിരിക്കാമെന്നത്രേ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15:38 ഉഗ്രവാദത്തിന് ശേഷം പൗലോസിനെയും ഭരണബാസിനെയും ചേർത്ത് പറയുന്നത് ഇവിടെയാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന മറ്റ് അപ്പോസ്തലന്മാർ സഭകളാൽ പോറ്റപ്പെടുകയാകുന്നു എങ്കിൽ ഞങ്ങളും അതിന് യോഗ്യരും അർഹരുമല്ലേ എന്നത്ര ഇവിടെ പറയുന്നത്. എന്നാൽ സ്വന്തം ചെലവിൽ കർത്താവിനെ സേവിക്കുന്ന ഉയർന്ന പ്രമാണം ഞങ്ങൾ ഒരു മാതൃകയാക്കേണ്ടതിന് സ്വമേധയാ തെരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. സുവിശേഷ വേല ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം നൽകുന്നതിനെക്കുറിച്ച് ഇനിയും പൗലോസ് വിവരിക്കുവാൻ പോകുകയാണ്. 7-9 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ കാണുന്നത് സ്വന്ത ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ, മുന്തിരിത്തോട്ടമുണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആർ? ഞാൻ ഇത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത്? ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? കർത്താവിന്റെ ഒരു ദാസന്റെ ശുശ്രൂഷയെ 3 ജോലിയോട് ഉപമിച്ചിരിക്കുന്നു. ഒന്ന് യുദ്ധസേവ, അതൊരു പടയാളിയുടെ കർത്തവ്യമാകുന്നുവല്ലോ. തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ പടയാളി. 2 കർഷകൻ, ദൈവവചനം വിതയ്ക്കുകയും സഭകളെ നടുകയും ചെയ്യുന്നു. ഇടയൻ, ദൈവവചനത്തെ പരിപാലിക്കുന്നു. ഈ 3 ജോലിക്കാരും അവരുടെ തൊഴിലിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ സഭയാൽ പോറ്റപ്പെടേണ്ടവരാണ്. അക്കാലങ്ങളിൽ കാളയെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ധാന്യം മെതിച്ചിരുന്നത്. ദൈവം കൽപ്പിച്ചത് മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്നത്രേ. എന്തുകൊണ്ട്? അത് പണിയെടുക്കുകയായിരുന്നു. പണിയെടുക്കുമ്പോൾ ധാന്യം തിന്നുവാൻ അതിനെ അനുവദിക്കണമായിരുന്നു. ദൈവം കാളയുടെ കാര്യത്തിൽ ചിന്തിച്ചിരുന്നത് ഈ പറഞ്ഞതുപോലെയായിരുന്നു. അതൊരു നിയമമായി ദൈവം അവരോട് പറഞ്ഞു. ഇവിടുത്തെ നമുക്കുള്ള പാഠം ഒരു സുവിശേഷകന് മുഖക്കൊട്ട കെട്ടരുത് എന്നത്രേ. തന്റെ വേലയ്ക്ക് അവനെ കൈത്താങ്ങണം, സാമ്പത്തികമായി സഹായിക്കണമെന്ന് ചുരുക്കം. പഴയകാലത്തെ ഒരു അച്ഛനെ കുറിച്ച് ഞാൻ ഒരു സംഭവം ഇപ്രകാരം കേട്ടിട്ടുണ്ട്. വളരെ മെലിഞ്ഞ ശരീരമുണ്ടായിരുന്ന ആ അച്ഛൻ, എന്നാൽ അച്ഛൻ സഞ്ചരിച്ചിരുന്ന ഒരു കുതിരയുണ്ടായിരുന്നു, കൊഴുത്ത് തടിച്ച ഒരു ഒന്നാം തരം കുതിര. ഒരു ദിവസം ആ പള്ളിയിലെ ഒരംഗം ഒരു സംശയം അച്ഛനോട് ചോദിച്ചു. വാസ്തവത്തിൽ ആ സംശയം അവരുടെ ഇടയിലെ ഒരു സംസാരമായിരുന്നു. സംശയം ഇപ്രകാരമായിരുന്നു, അച്ഛന്റെ കുതിര ഇങ്ങനെ കൊഴുത്ത് തടിച്ചിരിക്കുമ്പോൾ അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ മെലിഞ്ഞ് ഈർക്കിലി പോലെ ഇരിക്കുന്നത്? അതിന് അച്ഛൻ പറഞ്ഞ മറുപടി, കുതിര വഹിക്കുന്ന ആൾ കുതിരയെ കരുതുന്നു, ഞാൻ വഹിക്കുന്നവർ എന്നെ കരുതുന്നില്ല. അത്രമാത്രം. സുവിശേഷ വേല ചെയ്യുന്നവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുവാൻ ഇന്നും നമ്മുടെ സമൂഹം പഠിച്ചിട്ടില്ല. സുവിശേഷ വേലക്കാരനായ ഞാൻ അതേക്കുറിച്ച് പറയുവാൻ തുടങ്ങിയാൽ എനിക്ക് വല്ലതും കിട്ടുവാൻ പറയുന്നു എന്ന് കേൾവിക്കാർ ധരിക്കുമെന്നുള്ളതിനാൽ ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ഗൌരവമായി ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് വേണ്ടി വേല ചെയ്യുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് ദൈവം പറയുന്നു. ആ പ്രമാണം സുവിശേഷ വേലക്കാർക്കുള്ളതായി പൗലോസ് പറയുന്നു. ദൈവം കാളയ്ക്ക് വേണ്ടി മാത്രമല്ല തന്റെ വേലക്കാർക്ക് വേണ്ടിയും കരുതുന്നു. പൗലോസ് പറയുന്നത്, അപ്പോസ്തോലൻ എന്ന നിലയിൽ മറ്റുള്ളവരെ പോഷിപ്പിച്ച സ്ഥിതിക്ക് അവർ അവനെ കരുതണം എന്നത്രേ. 10-11 വാക്യങ്ങളിൽ നാം കാണുന്നു, അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ? അതെ, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്രേ. ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? ഇത് തന്നെ വീണ്ടും ഗലാത്തി ലേഖനത്തിൽ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. ആത്മീയമായ അനുഗ്രഹങ്ങൾ, ആത്മീയമായ ധനം ആരെങ്കിലും നിങ്ങളുമായി പങ്കുവച്ചെങ്കിൽ നിങ്ങൾക്കുള്ള ഭൌതികമായ അനുഗ്രഹങ്ങൾ അവരുമായി പങ്കുവയ്ക്കണം. നിങ്ങൾ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നിടത്തെ നിങ്ങൾ കൈത്താങ്ങണം. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഈ പ്രക്ഷേപണത്താൽ നിങ്ങൾ ആത്മീയ അനുഗ്രഹം പ്രാപിക്കുന്നുവെങ്കിൽ ഇതേക്കുറിച്ച് ഒരു പ്രാവശ്യം പോലും കേട്ടിട്ടില്ലാത്തവർ ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ നിങ്ങളുടെ ഭൌതിക അനുഗ്രഹങ്ങൾ നിങ്ങൾ പങ്കിടേണ്ടതാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ ഒരു ഹോട്ടലിൽ കയറിയാൽ അവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ഹോട്ടലിൽ കൊണ്ടുപോയി കഴിച്ചതിന്റെ പണം കൊടുക്കില്ലല്ലോ. നിങ്ങൾക്ക് ഭക്ഷണം തന്ന ഹോട്ടലിൽ തന്നെ നിങ്ങൾ പണവും കൊടുക്കും, ഇല്ലേ? എന്നാൽ തങ്ങളുടെ ആത്മീയ ആഹാരത്തിന്റെ കാര്യത്തിൽ പലരും നല്ലതുപോലെ ഭക്ഷിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലാത്തിടത്ത് പണം കൊണ്ടു കൊടുക്കും. ദൈവത്തിന്റെ വചനം എത്രയധികം ഭംഗിയായി പ്രചരിപ്പിക്കുന്നവർക്ക് നമ്മുടെ കൈത്താങ്ങൽ ആവശ്യമാണെന്ന് മറന്നുപോകരുത്. 12 വാക്യം, മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിക്കാൻ സകലവും പൊറുക്കുന്നു. കൊരിന്തിലെ വിശ്വാസികൾ പൗലോസിന്റെ വേലയെ കൈത്താങ്ങേണ്ടത് പൗലോസിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. എന്നിരുന്നാലും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് തടസ്സമായി നിൽക്കുന്ന യാതൊന്നും ചെയ്യുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരിൽ നിന്നും പ്രതിഫലമൊന്നും വാങ്ങാതെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അവൻ ജീവിക്കുന്നു. കൂടാരപ്പണിയായിരുന്നല്ലോ പൗലോസിന്റെ തൊഴിൽ. ഇന്ന് ആത്മീയ ലോകത്തിൽ അനേകം തട്ടിപ്പുകൾ ഉണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. ഭക്തിയുടെ വേഷം ധരിച്ച് തട്ടിപ്പ് നടത്തുന്ന വിരുദ്ധന്മാർ, ഏത് വീട്ടിലെയും ഏത് പ്രശ്നത്തിനും അവരുടെ കയ്യിൽ പരിഹാരമുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല എന്നോർക്കണം. ദൈവത്തിന്റെ മാർഗം എന്തെന്നാൽ, ആത്മീക ശുശ്രൂഷയിലായിരിക്കുന്നവർ തങ്ങളുടെ ശുശ്രൂഷയാൽ പ്രയോജനം എടുക്കുന്നവരാൽ സംരക്ഷിക്കപ്പെടണം. 13 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തിങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാർ ആകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ പറഞ്ഞത് അത്രേ ദൈവത്തിന്റെ മാർഗം. 14 വാക്യം, അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്ന ഒരു വേലക്കാരനെ ജനങ്ങൾ സഹായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആത്മീയ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുമ്പോൾ ജനങ്ങൾ താൽപര്യപൂർവ്വം തങ്ങൾ അനുഗ്രഹം പ്രാപിച്ച സ്ഥലത്തെ കൈത്താങ്ങി നിലനിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. അല്ലാത്തിടത്ത് പണം പിരിക്കുവാൻ സകല അടവുകളും ഉപയോഗിക്കേണ്ടി വരും. ഒന്നു കൊടുത്താൽ 100 കിട്ടുമെന്നും തലമുറകളെ ദൈവം അനുഗ്രഹിക്കുമെന്നും ഒക്കെ പറഞ്ഞു വേണം മനുഷ്യരെ തിരിക്കുവാൻ. 15-16 വാക്യങ്ങളിൽ പൗലോസിന്റെ ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാനും കർത്താവിന്റെ വേലയിലാകുന്നുവല്ലോ. പ്രവർത്തനം മുൻപോട്ടു പോകുവാൻ വളരെയേറെ പണം ആവശ്യമാണ്. പൗലോസിന് സ്ഥിരമായ ശമ്പളമൊന്നും ഇല്ലായിരുന്നു. കൊരിന്ത്യ സഭ തന്നെ അവനെ സഹായിക്കുന്നില്ലായിരുന്നു എന്ന് അവന് പറയുവാൻ സാധിച്ചു. താൻ സ്വയം അധ്വാനിച്ചാണ് തന്റെ വേല ചെയ്തിരുന്നത്. വേണമെങ്കിൽ വെറുതെ ഇരിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നതിനാൽ ഏത് വിധേനയും പ്രവർത്തിക്കുവാൻ മുൻകൈയെടുക്കുകയാണ്. 17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും സ്വാർത്ഥ താൽപര്യങ്ങൾ വെച്ചുകൊണ്ട് പൗലോസ് സുവിശേഷം പ്രസംഗിച്ചില്ല എന്ന് കാണുവാൻ സാധിക്കും. ആ കാര്യം ധൈര്യമായി പറയുവാൻ എനിക്കും സാധിക്കും. എന്നാൽ ദൈവം ഒരു പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മെ അവൻ നിരാശപ്പെടുത്തുകയില്ല എന്നെനിക്കറിയാം. അവൻ ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം അതിമഹത്തായതാണ്. പൗലോസ് 19-ാം വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. തന്നെ ഒരു ദാസനാക്കുവാനുള്ള സ്വാതന്ത്ര്യം പൗലോസുണ്ടായിരുന്നു. തുടർന്ന് തന്റെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രസിദ്ധമായ അനുഭവ സാക്ഷ്യം പൗലോസ് നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ പറയുന്നു, ഞാൻ ഓട്ടക്കളത്തിൽ ആയതിനാലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന്. ഓട്ടക്കാരനെ പോലെ ഞാൻ ഓടുന്നു പോലും. എന്തിനു വേണ്ടി ഓടുന്നു? അതെ, ഒരു സമ്മാനത്തിന് വേണ്ടി. എനിക്കൊരു പ്രതിഫലമുണ്ട്. 27 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ. 27-ാം വാക്യത്തിൽ വരുമ്പോൾ ഇവിടെ പൗലോസ് രക്ഷയുടെ കാര്യമല്ല പറയുന്നത്, അംഗീകാരം ലഭിക്കാത്ത, ഉപയോഗശൂന്യമായ, തിരസ്കരിക്കപ്പെട്ട എന്നീ അർത്ഥത്തിലാണ്. ഇവിടെ രക്ഷ നഷ്ടപ്പെടുമോ എന്നല്ല, പ്രതിഫലം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് പൗലോസിനുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് എത്രമാത്രം വിശ്വസ്തയോടുകൂടി ഓടുവാൻ സാധിക്കുന്നുണ്ട്? ഒരു നിമിഷം ജീവിതത്തെ ഒന്ന് സ്വയം പരിശോധന ചെയ്യൂ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല ആലോചനകൾക്കായി വീണ്ടും ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനമനുസരിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ, നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുക തോഴ. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ, നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുക തോഴ. മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാനിടുമെൻ തോഴ, ദിവ്യ രഞ്ജിത വചനം ഭഞ്ജിതമാകാ ഫലം പൊഴിക്കും തോഴ. മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാനിടുമെൻ തോഴ, ദിവ്യ രഞ്ജിത വചനം ഭഞ്ജിതമാകാ ഫലം പൊഴിക്കും തോഴ. വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും ഇതിനു സമമോ തോഴ, എന്നും അത് ബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യൂനം പൊന്നും വസ്ത്രങ്ങൾ.